അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 27. നമ്മൾ കടൽമാർഗം ഇറ്റലിയിലേക്ക് പോകണമെന്നാണു തീരുമാനിച്ചിരിക്കുന്നത്. ശതാധിപനായ യൂലിയോസ് പൗലോസിനും മറ്റു ചില തടവുകാർക്കും കാവൽ നിന്നു. ചക്രവർത്തിയുടെ സൈന്യത്തിൽ അംഗമായിരുന്നു യൂലിയോസ്. ഞങ്ങളൊരു കപ്പലിൽ കയറി യാത്ര ചെയ്തു. ആ ഗ്രാമത്തിൽ നിന്നും ആസയിലെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന കപ്പലായിരുന്നു അത്. അരിസ്തർഹോസും ഞങ്ങളോടൊത്തുണ്ടായിരുന്നു. മക്കദോനിയയിലെ തെസ്ലോണിക്കക്കാരനായിരുന്നു അയാൾ. പിറ്റേന്ന് ഞങ്ങൾ സീധോൺ നഗരത്തിലേക്ക് വന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യൂലിയോസ് നല്ലവനായിരുന്നു. സുഹൃത്തുക്കളെ സന്ദർശിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾ പൗലോസിന് നൽകിയിരുന്നു. ആ സുഹൃത്തുക്കൾ പൗലോസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നു. ഞങ്ങൾ സീധോൺ വിട്ടു. കാറ്റ് ഞങ്ങൾക്ക് പ്രതികൂലമായിരുന്നതിനാൽ ഞങ്ങൾ കുപ്രോസ് ദ്വീപിലേക്ക് പോയി. കിലിക്കിയ, പംഫുല്യ എന്നിവിടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു. പിന്നീട് ഞങ്ങൾ ലൂക്കിയായിലെ മുറായിലെത്തി. അവിടെ അലക്സാന്ദ്രിയയിൽ നിന്നുള്ള ഒരു കപ്പൽ ശതാധിപൻ കണ്ടെത്തി. അത് ഇറ്റലിയയിലേക്ക് പോവുകയായിരുന്നതിനാൽ അയാൾ ഞങ്ങളെ അതിൽ കയറ്റി. ഞങ്ങൾ വളരെ പതുക്കെ അനേക ദിവസം യാത്ര ചെയ്തു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ ക്നീധോണിൽ എത്തുന്നതിന് ഞങ്ങൾ വളരെ ക്ലേശിച്ചു. ഈ വഴിക്ക് ഞങ്ങൾക്ക് അധികം യാത്ര ചെയ്യാനായില്ല. അതിനാൽ ഞങ്ങൾ ഷൽമോനിനടുത്തുള്ള ക്രേത്താദ്വീപിന്റെ തെക്കുവശത്തുകൂടി യാത്ര ചെയ്തു. തീരത്തിനടുത്തൂടെയുള്ള ഞങ്ങളുടെ യാത്ര ദുഷ്കരമായിരുന്നു. പിന്നീട് ഞങ്ങൾ ശുഭതുറമുഖം എന്ന സ്ഥലത്തെത്തി. ലെസയ്യ നഗരം അതിനടുത്തായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വളരെയധികം സമയം നഷ്ടപ്പെട്ടു. ഇപ്പോൾ കടൽ യാത്ര വളരെ അപകടമായി. കാരണം യഹൂദരുടെ ഉപവാസ ദിനം കഴിഞ്ഞിരുന്നു. അതിനാൽ പൗലോസ് അവരെ താക്കീത് ചെയ്തു.
മനുഷ്യരെ, ഈ യാത്ര പ്രയാസകരമാകുന്നു എന്നെനിക്ക് കാണാൻ കഴിയുന്നു. കപ്പലും അതിലെ സാമാനങ്ങളും നഷ്ടമാകും. നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം.
എന്നാൽ കപ്പിത്താനും കപ്പലുടമയും അത് അംഗീകരിച്ചില്ല. അതിനാൽ ശതാധിപൻ പൗലോസിനെ വിശ്വസിച്ചുമില്ല. പകരം കപ്പിത്താന്റെയും കപ്പലുടമയുടെയും വാക്കുകളാണ് അയാൾ വിശ്വസിച്ചത്. ആ തുറമുഖമാകട്ടെ ശൈത്യകാലത്ത് അധികം ദിവസങ്ങൾ തങ്ങാൻ പറ്റിയതുമല്ല. അതിനാൽ കപ്പൽ ആ സ്ഥലം വിടണമെന്ന് അധികം പേര് നിശ്ചയിച്ചു. ഫൊയ്നിക്കയിൽ എത്തിപ്പെടാമെന്നവർ പ്രതീക്ഷിച്ചു. തണുപ്പുകാലം അവിടെ കഴിക്കാമെന്നവർ കരുതി. തെക്കു പടിഞ്ഞാറേക്കും വടക്കു പടിഞ്ഞാറേക്കും തിരിഞ്ഞുള്ള ക്രേത്താദ്വീപിലെ തുറമുഖമാണ് ഫൊയ്നിക്ക. അപ്പോൾ തെക്ക് നിന്നൊരു നല്ല കാറ്റ് വീശാൻ തുടങ്ങി. കപ്പലിലുണ്ടായിരുന്നവർ അപ്പോൾ പറഞ്ഞു,
ആ കാറ്റാണ് നമുക്ക് വേണ്ടത്, ഇപ്പോഴത് കിട്ടി.
അതിനാൽ അവർ നങ്കൂരം വലിച്ചു. ക്രേത്താദ്വീപിന് വളരെ അടുത്തേക്ക് ഞങ്ങൾ സഞ്ചരിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോൾ തന്നെ ദ്വീപ് മുറിച്ചുകൊണ്ട് തെക്കുകിഴക്കൻ എന്ന പേരായ അതിശക്തമായ ഒരു കാറ്റ് വീശി. ആ കാറ്റ് കപ്പലിനെ ദൂരേക്കെടുത്തുകൊണ്ടുപോയി. കപ്പലിന് കാറ്റിനെതിരെ സഞ്ചരിക്കാനായില്ല. അതിനാൽ ഞങ്ങൾ ആ ശ്രമം നിർത്തിയിട്ട് കാറ്റിനൊപ്പിച്ചു സഞ്ചരിച്ചു. ഞങ്ങൾ ക്ലൗദ എന്നൊരു ദ്വീപിന്റെ അരികുപറ്റി സഞ്ചരിച്ചു. അപ്പോൾ രക്ഷാവഞ്ചി കപ്പലിലേക്കെടുക്കുവാൻ ഞങ്ങൾ വളരെ പണിപ്പെട്ടു. രക്ഷാവഞ്ചി കപ്പലിലേക്കെടുത്തതിനു ശേഷം ആളുകൾ കയറുകൊണ്ട് കപ്പൽ വലിച്ചുകെട്ടി സുരക്ഷിതമാക്കി. സുവർത്തീസിലെ മണൽത്തിട്ടയിൽ കപ്പൽ ഉറയ്ക്കുമെന്ന് അവർ ഭയന്നു. അതിനാൽ അവർ പായ് താഴ്ത്തിക്കെട്ടി കപ്പലിനെ സ്വതന്ത്രമാക്കി. പിറ്റേന്ന് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ അവർ ചില സാധനങ്ങളെടുത്ത് പുറത്തേക്കെറിഞ്ഞു. പിറ്റേന്ന് അവർ കപ്പലിലെ ഉപകരണങ്ങൾ പുറത്തേക്കെറിഞ്ഞു. പല ദിവസങ്ങളോളം ഞങ്ങൾക്ക് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാൻ കഴിഞ്ഞില്ല. കൊടുങ്കാറ്റ് അത്ര ഭീകരമായിരുന്നു. ജീവനോടെ ഇരിക്കാമെന്ന എല്ലാ പ്രതീക്ഷകളും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. മരിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ കരുതി. വളരെ നേരത്തേക്ക് അവർ ഒന്നും കഴിച്ചില്ല. ഒരു ദിവസം പൗലോസ് അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു,
കൂട്ടരെ, ക്രേത്തിൽ നിന്നും പുറപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് ചെവിക്കൊള്ളണമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ കുഴപ്പങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തുഷ്ടരായിരിക്കുവിൻ. നിങ്ങളിൽ ആർക്കും മരിക്കേണ്ടി വരില്ല. പക്ഷേ കപ്പൽ നമുക്ക് നഷ്ടപ്പെടും. കഴിഞ്ഞ രാത്രി ദൈവത്തിൽ നിന്നൊരു ദൂതൻ എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നമസ്കരിക്കുന്ന ദൈവത്തിൽ നിന്ന് ഞാൻ അവന്റേതാകുന്നു. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, പൗലോസേ, ഭയപ്പെടേണ്ട. നീ കൈസറിന് മുമ്പിൽ നിൽക്കും. ദൈവം നിനക്ക് ഈ വാഗ്ദാനം തന്നിട്ടുമുണ്ട്. നിന്നോടൊപ്പം കപ്പലിൽ വരുന്നവരുടെ എല്ലാം ജീവൻ അവൻ നിനക്ക് വേണ്ടി രക്ഷിക്കും. അതുകൊണ്ട് കൂട്ടരെ, സന്തോഷിക്കുവിൻ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവന്റെ ദൂതൻ എന്നോട് പറഞ്ഞതുപോലെയെല്ലാം സംഭവിക്കും. എന്നാൽ നമ്മൾ ഒരു ദ്വീപിൽ ചെന്നിടിക്കും.
14 രാത്രിയിൽ ഞങ്ങൾ അദ്രിയ കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഞങ്ങൾ കരയോടടുത്തു വന്ന് കപ്പൽ ജോലിക്കാർ കരുതി. അവർ ഒരറ്റത്ത് ഭാരം കെട്ടിയ ഒരു കയർ കടലിലേക്കിട്ടു. അവിടെ 120 അടി ആഴത്തിൽ വെള്ളമുണ്ടായിരുന്നെന്നവർ കണ്ടു. അവർ അല്പം കൂടി മുൻപോട്ട് ചെന്ന് കയർ വീണ്ടും എറിഞ്ഞു. അപ്പോൾ 90 അടിയായിരുന്നു ആഴം. ഞങ്ങൾ പാറകളിന്മേൽ ചെന്നിടിക്കുമെന്ന് ജോലിക്കാർ കരുതി. അതിനാൽ അവർ 4 നങ്കൂരങ്ങൾ വെള്ളത്തിലേക്കിട്ടു. എന്നിട്ടവർ പകൽ വെളിച്ചത്തിനായി പ്രാർത്ഥിച്ചു. ഏതാനും ജോലിക്കാർ കപ്പൽ വിട്ടുപോകാൻ ഒരുങ്ങി. അവർ രക്ഷാവഞ്ചി വെള്ളത്തിലിറക്കി. അവർ കൂടുതൽ നങ്കൂരങ്ങൾ കപ്പലിന്റെ മുഗൾ ഭാഗത്തു നിന്നും വെള്ളത്തിലേക്കിടുകയാണെന്ന് ഭാവിച്ചു. എന്നാൽ പൗലോസ് ശതാധിപനോടും മറ്റു ഭടന്മാരോടും പറഞ്ഞു,
ഇവർ കപ്പലിൽ തങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവനും രക്ഷപ്പെടുകയില്ല.
അതുകൊണ്ട് ഭടന്മാർ കയറുകൾ മുറിക്കുകയും രക്ഷാവഞ്ചി വെള്ളത്തിലേക്ക് ഇടുകയും ചെയ്തു. നേരം വെളുക്കും മുമ്പ് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ പൗലോസ് ജനങ്ങളെ നിർബന്ധിച്ചു. അവൻ പറഞ്ഞു,
കഴിഞ്ഞ 2 ആഴ്ചകളായി നിങ്ങൾ ആകാംക്ഷഭരിതരായിട്ട് ഇരിക്കുകയായിരുന്നു. നിങ്ങളൊന്നും കഴിച്ചിട്ടുമില്ല. ഇപ്പോഴെന്തെങ്കിലും കഴിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ജീവൻ നിലനിർത്തണമല്ലോ. ആരുടെയും ഒരു മുടി പോലും നഷ്ടപ്പെടുകയില്ല.
അവൻ ഇത് പറഞ്ഞതിനു ശേഷം ഏതാനും അപ്പമെടുത്ത് അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു. അവൻ ഒരു കഷണം മുറിച്ചെടുത്ത് തിന്നു തുടങ്ങി. എല്ലാവരും സന്തുഷ്ടരായി. അവരെല്ലാം ആഹാരം കഴിച്ചു തുടങ്ങി. ഞങ്ങൾ എല്ലാവരും കൂടി 276 പേരുണ്ടായിരുന്നു. ആവശ്യമുള്ളത്ര ഞങ്ങൾ തിന്നു. എന്നിട്ട് മിച്ചമുള്ള ധാന്യം കടലിലേക്ക് എറിഞ്ഞ് അവർ കപ്പലിന്റെ ഭാരം കുറച്ചു തുടങ്ങി. നേരം പുലർന്നപ്പോൾ അവർ കര കണ്ടു. പക്ഷെ അത് ഏത് സ്ഥലമാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ ഒരു ഉൾക്കടലും തീരവും കണ്ടു. കഴിയുമെങ്കിൽ കപ്പൽ തീരത്തടുപ്പിക്കുവാൻ അവർ ആഗ്രഹിച്ചു. നങ്കൂരത്തെ താങ്ങി നിർത്തിയിരുന്ന കയറുകൾ അവർ മുറിക്കുകയും ചെയ്തു. എന്നിട്ടവർ മുന്നിലത്തെ പായ് നിവർത്തി തീരത്തേക്ക് കപ്പൽ ഓടിച്ചു. പക്ഷേ കപ്പലൊരു മണൽ തിട്ടയിൽ ഇടിച്ചു. കപ്പലിന്റെ മുൻഭാഗം അതിൽ ഉറച്ചു. കപ്പലിന് അനങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ വലിയ തിരമാലകൾ വന്ന് കപ്പലിന്റെ പിൻഭാഗത്തെ കഷണങ്ങളായി തകർത്തു. തടവുകാർ ആരും നീന്തി രക്ഷപ്പെടാതിരിക്കാൻ ഭടന്മാർ അവരെ കൊല്ലാൻ തീരുമാനിച്ചു. പക്ഷേ ശതാധിപൻ പൗലോസിനെ കൊല്ലാതിരിക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ അയാൾ മറ്റു തടവുകാരെ വധിക്കാൻ അനുവദിച്ചില്ല. നീന്തൽ അറിയാവുന്നവർ ആദ്യം വെള്ളത്തിൽ ചാടി നീന്തി കരയിലേക്ക് പോകുവാൻ യൂലിയോസ് ജനങ്ങളോട് പറഞ്ഞു. ചിലർ മരക്കഷ്ണങ്ങളും കപ്പലിന്റെ തകർന്ന ഭാഗങ്ങളും ഉപയോഗിച്ച് കരയിലേക്ക് നീന്തി. അങ്ങനെ എല്ലാവരും കരയ്ക്കടുത്തു. ആരും മരണമടഞ്ഞില്ല.